പ്രശസ്ത കാർഡിയാക് സർജനായിട്ടുള്ള ഡോക്ടർ MS വല്യത്താൻ അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവമുണ്ട്. അദ്ദേഹം ചെറിയ കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് ഹാർട്ടിന്റെ പമ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ് എടുത്തു. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വന്നു, എന്താണ് അങ്ങനെ ഇങ്ങനെ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തിന് വന്നു. അതേപോലെ അദ്ദേഹം എന്ത് ചെയ്തു, കാർഡിയാക് സർജൻസിന് ഈ വിഷയത്തിൽ ഒരു ക്ലാസ് എടുത്തു. അപ്പോൾ ഒരു ചോദ്യം പോലും വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച്, എഡ്യൂക്കേഷൻ നേടുന്നതിനനുസരിച്ച് നമുക്ക് ചോദ്യങ്ങൾ കുറയുന്നു, നമ്മുടെ ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ ക്യൂരിയോസിറ്റിയും എല്ലാം കുറയുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. വെൽക്കം ടു അൺലേണിംഗ് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ക്രിയേറ്റിവിറ്റി ഇല്ലാതാക്കുന്നുണ്ടോ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ള ഒരു ചോദ്യം.
യെസ്, നമുക്കൊരു റിസർച്ച് വെച്ചിട്ട് ഈ ഒരു വിഷയത്തെ അനലൈസ് ചെയ്ത് നോക്കാം. നാസക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ക്രിയേറ്റിവിറ്റിയാണ്. കാരണം ഇപ്പോൾ സുനിത വില്യംസ് അവർ സ്പേസ് പോയി, ചില ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇനി അടുത്ത വർഷം ഫെബ്രുവരിയിൽ തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുവരെ സർവൈവ് ചെയ്യണമെങ്കിൽ എന്ത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ അത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോട്ടോക്കോളുകൾക്കോ കൃത്യമായ ഉത്തരങ്ങൾക്കപ്പുറം ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്ക് ഇത്തരം പ്രോബ്ലംസിന് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്ങിലൂടെ പ്രോബ്ലംസ് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ നാസ അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഒറിജിനൽ തിങ്കിങ്ങുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്ങുള്ള അത്തരം സൊല്യൂഷൻസ് കണ്ടെത്തുന്ന ആളുകളെ അവരുടെ ഒരു എഞ്ചിനീയേഴ്സിൽ സയൻറ്റിസ്റ്റുകളിൽ വേണം എന്നുള്ളത്. ഇതിനുവേണ്ടി 1968 ഇതിനുവേണ്ടി റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജോർജ് ലാൻഡ് എന്ന് പറയുന്ന ഒരു ക്രിയേറ്റിവിറ്റി റിസർച്ചറെ അവർ സമീപിക്കുകയാണ്. അതായത് ഇങ്ങനെയുള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്ത് വരണം, അവരെ നർച്ചർ ചെയ്യണം എന്നുള്ളതാണ്. ജോർജ് ലാൻഡ് ഇതിനു വേണ്ടിയിട്ട് ഒരു 3-5 ഏജ് ഗ്രൂപ്പിലുള്ള 1600 കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്തു. അവരിടയിൽ ഒരു ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് നടത്തി. അത് ഒരു ഡൈവേർജൻ തിങ്കിങ് ഉണ്ടോ, ഡൈവേർജൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു പ്രോബ്ലത്തിന് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് നൽകാനുള്ള, ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് സൊല്യൂഷൻസ് നൽകാനുള്ള കഴിവുണ്ടോ, പല പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു ഡൈവേർജൻ തിങ്കിങ് ടെസ്റ്റ് നടത്തിയപ്പോൾ മനസ്സിലായത് ഈ 3-5 ഏജ് ഗ്രൂപ്പിലുള്ള 1600 98% കുട്ടികളും ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്, ക്രിയേറ്റീവ് മാസ്റ്റേഴ്സ് ആണ് എന്നുള്ളതാണ്, ഹൈ ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളാണ്. അപ്പോൾ ജോർജ് ലാൻഡ് തോന്നി നാസക കണ്ടുപിടിച്ചു കൊണ്ട് കൊടുക്കുന്നതിന് പകരം ഇതൊരു ഒരു പ്രോപ്പർ റിസേർച്ചായി മാറ്റണം എന്നുള്ളത്. അദ്ദേഹം ഈ കുട്ടികളെ ഫോളോ ചെയ്തു. 10-ാമത്തെ വയസ്സിൽ വീണ്ടും ഈ ടെസ്റ്റ് നടത്തുകയാണ്. 10-ാമത്തെ വയസ്സിൽ ഈ ടെസ്റ്റ് നടത്തുമ്പോൾ മനസ്സിലാകുന്ന കാര്യം ഈ 98% ഉള്ളത് 30% ചുരുങ്ങിയാണ്. അടുത്തൊരു 15 വയസ്സിൽ വീണ്ടും ടെസ്റ്റ് നടത്തുകയാണ്, വീണ്ടും അതൊരു 10-20% 15% അവരുടെ ക്രിയേറ്റിവിറ്റി വീണ്ടും ചുരുങ്ങുകയാണ്. അവസാനം അഡൽസ് ആകുമ്പോൾ ഇതിൽ 2% ആളുകൾ മാത്രമേ ക്രിയേറ്റീവായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് ഒറിജിനലി എല്ലാ സ്റ്റുഡൻസ്, ഓൾമോസ്റ്റ് എല്ലാ ചിൽഡ്രൻ, എല്ലാ കുട്ടികളും ഹൈലി ക്രിയേറ്റീവാണ്. നമ്മൾ വളർന്നു വരുന്തോറും ഈ ക്രിയേറ്റിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം എന്നുള്ളത്, ഈ വളർന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു നാച്ചുറൽ പ്രോസസ്സായിട്ട് ക്രിയേറ്റിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയാണോ, അതല്ല ഇസ് ദർ സം പ്രോസസ് ഇൻവോൾവ്ഡ്, ഇതിന് പല കാരണങ്ങളുണ്ടോ. അപ്പോൾ അതിന് കാരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് വി ആർ എഡ്യൂക്കേറ്റിംഗ് ദം ഔട്ട് ഓഫ് ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ്. നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക,
സമൂഹം ക്രിയേറ്റിവിറ്റി ഇല്ലാതാക്കുക,
ക്രിയേറ്റിവിറ്റി ഇല്ലാതാക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ആസ് എ കമ്മ്യൂണിറ്റി നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലംസിലൊന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരു ഫോർമൽ എഡ്യൂക്കേഷനിലൂടെ അവരുടെ ക്രിയേറ്റിവിറ്റിയെ നമ്മളിങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ജോർജ് ലാൻഡിന് ശേഷം ഒരുപാട് ആളുകൾ ഈ ഒരു വിഷയത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. സർ കെൻ റോബിൻസൺ അദ്ദേഹത്തിൻ്റെ ഒരു ടെട്ടോക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട ഒരു ടെട്ടോക്കാണ് ഹൗ സ്കൂൾ സ്കിൽ ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ് ആ ടോക്കിൻ്റെ പേര്. എങ്ങനെയാണ് സ്കൂളുകൾ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയെ കൊല്ലുന്നത് എന്നുള്ളത്. അദ്ദേഹം വാദിക്കുന്നത് വി എഡ്യൂക്കേറ്റ് ദം ഔട്ട് ഓഫ് ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ നിർബന്ധമായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു വലിയ വിഷയം. ഇപ്പം
അങ്ങനെ നമ്മുടെ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. കാരണം 98% നിന്ന് 2% അഡൾട്ട് ആകുമ്പോഴത്തേക്ക് 2% മാത്രം അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കാരണങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എവിടെയായിരിക്കും നമുക്ക് പിഴക്കുന്നത് എന്നുള്ളതൊരു പ്രധാന ചോദ്യമല്ലേ?
ഇത് ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തന്നെ നമുക്ക് പല കാര്യങ്ങളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പഴച്ചു പോകുന്നുണ്ട്. കാരണം ഇത് മാസസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അവിടെ സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒന്നൊരു റോട്ട് മെമ്മറൈസേഷൻ, കാര്യങ്ങൾ ഇങ്ങനെ മെമ്മറൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ എസ്പെഷ്യലി നമ്മളൊരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ കുട്ടികളെ ചെന്ന് ആലോചിച്ച് നോക്കാം അല്ലേ. ഓരോ കാര്യങ്ങളുടെയും സ്പെല്ലിങ്സ് പഠിക്കുന്നു, അല്ലെങ്കിൽ ഓരോ ഫാക്റ്റുകൾ നമ്മൾ കാണാതെ പഠിക്കുന്നു. ഇങ്ങനെ റോട്ട് മെമ്മറൈസേഷൻ എന്നുള്ളൊരു ആസ്പെക്ട്. രണ്ടാമത്തത്, കുട്ടികളെ നമ്മൾ പരമാവധി ഒരു സിംഗിൾ ആൻസറിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ തന്നെ എക്സാമ്പിൾ പല കുട്ടികളോട് സംസാരിക്കുമ്പോൾ, അവർ ഇന്ന മെത്തേഡിലൂടെ ചെയ്തു അതുകൊണ്ട് ടീച്ചർ മാർക്ക് തന്നില്ല, പിന്നെ എങ്ങനെ ഇങ്ങനെ ചെയ്താലേ മാർക്ക് തരികയുള്ളൂ എന്ന് ടീച്ചർ. അതായത് ഒരു മാത്സ് പ്രോബ്ലത്തിന് ചെയ്യാൻ ഒരു 10-15 വഴി ഉണ്ടാവും, അതിൽ ടീച്ചർ കാണിച്ചു തന്ന ഇതേ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് എന്തേ ഉള്ളൂ, ഫുൾ മാർക്ക് കൊടുക്കുള്ളൂ. ഇത് നമ്മുടെ സിസ്റ്റം. ഓക്കെ, എന്താണ് ഒരു ഒരു കൺവേർജൻറ്റ് തിങ്കിങ്ങിലോട്ട് കുട്ടികളെ കൊണ്ടുപോകും. ദർ ഇസ് ഓൺലി വൺ സിംഗിൾ ആൻസർ. ഇനി ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള, മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വരുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഫിയർ ഓഫ് ഫെയിലിയറാണ്. അല്ലേ, നമ്മൾ ഒരു തെറ്റുത്തരം പറഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലേ, ഇത് തെറ്റിപ്പോയാൽ എനിക്ക് അടി കിട്ടുമോ, എനിക്ക് ചീത്ത കേൾക്കുമോ, എനിക്ക് ഇമ്പോസിഷൻ കിട്ടുമോ. അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചിലപ്പോൾ ഒരു കുട്ടി ഹോംവർക്ക് ചെയ്യാതെ വരും, മറ്റൊരു കുട്ടി ഹോംവർക്ക് ചെയ്യും ചെയ്തിട്ട് തെറ്റും. രണ്ടാളുകൾക്കും പ്രോബ്ലി ഒരേ ശിക്ഷയാണ് നമ്മൾ ക്ലാസ് റൂമിൽ കൊടുക്കുക. അപ്പോൾ ഈ ചെയ്യാതെ വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഹീസ് ലേസി, ചെയ്തു വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഹീ ട്രൈഡ്. ആ ട്രൈഡ് എന്നുള്ളതിന് ഒരു അപ്രീഷിയേഷനും കൊടുക്കാത്ത സിസ്റ്റമാണ്. എന്ന് മാത്രമല്ല, തെറ്റിയതിന് അടിയും കൊടുക്കുന്ന സിസ്റ്റമാണ്. സ്വാഭാവികമായിട്ടും അടുത്ത തവണ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ കുട്ടി എന്താ ചിന്തിക്കുക, ഞാൻ എന്ത് ചെയ്യേണ്ടതില്ല, ഇത് ചെയ്താൽ തെറ്റിപ്പോകുമോ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ പറഞ്ഞാൽ, ക്ലാസ് റൂമിൽ ഒരു ചോദ്യം ചോദിച്ചാൽ ടീച്ചർ എന്നെ അടിച്ചിരുത്തുമോ, അല്ലെങ്കിൽ ഇതൊന്നും ഈ ചോദിക്കേണ്ടതല്ല എന്ന് പറയുമോ, ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വരുമോ. സോ ദാറ്റ്സ് എ ഫിയർ ഓഫ് ഫെയിലിയർ. ആ ഫിയർ ഓഫ് ഫെയിലിയർ നമ്മൾ കുട്ടികൾ ഇങ്ങനെ വളർത്തുന്നതിനനുസരിച്ച് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം അങ്ങനെ കുറഞ്ഞു 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 വരും.
ഇതിലേ ഇപ്പം ഈ ഒരു കാര്യം നമുക്ക് പറയാം, പക്ഷേ ഇവിടെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ, നേരത്തെ പറഞ്ഞ സ്കൂൾ ഡിസൈൻ ഫോർ മാസസ്, നമുക്ക് അങ്ങനെയല്ലേ പറ്റുള്ളൂ. കാരണം വളരെ ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, വളരെ അധികം അബോ ആവറേജ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ടാവും. പക്ഷേ നമുക്ക് സ്കൂളിൽ എന്ന് പറഞ്ഞ ഒരു ടീച്ചറുടെ മുമ്പിൽ ഒരു 50 കുട്ടികൾ, ആ കുട്ടികൾ ഓരോരുത്തരെയും നോക്കി അവരുടെ കഴിവുകൾ നോക്കി അതിനൊരു പരിഹാരം എന്നുള്ളത് പ്രാക്ടിക്കലി നമുക്ക് അത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ള ഒരു ചോദ്യം ഇല്ലേ. അപ്പോൾ നമ്മൾ ശരിയാണ്, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അപ്പോൾ അതൊരു സ്കൂളിൽ അതിനൊരു പരിഹാരം എത്ര കണ്ട് പോസിബിൾ ആണ് എന്നുള്ളൊരു ഒരു
അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ ബിലോ ആവറേജ് അബോ ആവറേജ് എന്നുള്ള ഒരു കാറ്റഗറൈസേഷൻ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമാണ്. എവറി വൺ ഈസ് ഇന്റലിജന്റ് ഇൻ ദർ ഓൺ ടേംസ്. ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിംഗ് എന്നുള്ളൊരു സംഭവം വരുന്നു. നമ്മളടക്കം സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിംഗിന് വേണ്ടി കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന ആളുകളാണ്. അത് ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് എൻ നെസസറി ഈവൾ. ഇന്ത്യയെ പോലെയുള്ള ഒരു വലിയ രാജ്യത്ത്, ഒരു 140 കോടി ജനങ്ങളുടെ രാജ്യത്ത്, അതേപോലെ ഒരുപാട് റേഷ്യൽ, കാസ്റ്റ് ബേസ്ഡ്, റിലീജിയൻ ബേസ്ഡ്, ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ രാജ്യത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിംഗ് മറ്റൊക്കെ നമുക്ക് നെസസറി ഈവിളാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ഇത് സ്കൂളിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല എഡ്യൂക്കേഷൻ എന്നുള്ളിടത്താണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. സ്കൂളിൽ കുട്ടി സ്പെൻഡ് ചെയ്യുന്നത് മേ ബി 5-7 hours ആണ്. ഓക്കെ, അതിൽ തന്നെ സ്വാഭാവികമായിട്ടും ഫോർമൽ ടെസ്റ്റിങ്ങും അതേപോലെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. എന്നാലും നമുക്ക് ഒരുപാട് ചേഞ്ചസ് ആക്ച്വലി ആ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ആക്ച്വലി കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പൺ എൻഡഡ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാൻ പറ്റും. അല്ലേ, ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് കൊടുക്കുമ്പോഴാണ് കുട്ടികളുടെ കൊളാബറേഷനും അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ വരിക. രണ്ട്, നമ്മുടെ ക്ലാസ് റൂമുകൾ, ഇനി നമ്മൾ സ്കൂളിൻ്റെ ഉള്ളിലോട്ട് വന്നാൽ തന്നെ നമ്മുടെ ക്ലാസ് റൂമുകളെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന ഒരുപാട് വഴികളുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ സയൻസ് പഠിക്കുന്നു. ഈ സയൻസ് പഠിക്കുമ്പോൾ കുട്ടി ആലോചിക്കുന്നത് ഇതൊക്കെ എന്താ ഇങ്ങനെ, ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത്, അല്ലേ. ഇപ്പോൾ ഫോഴ്സ് പഠിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കുറേ ഇക്വേഷൻസ് പഠിക്കുന്നു. അപ്പുറത്ത് മാത്സ് പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം, ട്രിഗണോമെട്രി പഠിച്ചിട്ട് നമ്മൾ ലൈഫിൽ എവിടെയെങ്കിലും ട്രിഗണോമെട്രി ഉപയോഗിച്ചിട്ടുണ്ടോ? നമ്മുടെ മാത്സ് എവിടെ ഉപയോഗിക്കുന്നുള്ളൂ? ആകെ ഒരു കടയിൽ പോയാൽ സാധനം വാങ്ങാൻ മാത്രം, അതിപ്പോൾ യു കെ
പ്ലസ് ടു കഴിഞ്ഞാൽ കഴിഞ്ഞു
കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പറിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ ഒരു തോട്ടിലാണ് ഉള്ളത്. ആക്ച്വലി ഈ മാത്സിൻ്റെ ഒരുപാട് അപ്ലിക്കേഷൻസ് സയൻസിലാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാറില്ല, നമ്മളത് കരിക്കുലത്തിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാറില്ല. അതേപോലെ തന്നെ സയൻസിൻ്റെയും മാത്സിൻ്റെയും ഒരുപാട് അപ്ലിക്കേഷൻസ് ടെക്നോളജിയിലോട്ടാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും കുട്ടികളെ എന്ത് ചെയ്യാറില്ല, പഠിപ്പിക്കാറില്ല. നമ്മൾ ഒരുപാട് ഔട്ട്ഡേറ്റഡ് ആയിട്ടാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇനി ഇതിൽ പലതും ആക്ച്വലി വരുന്നത് ഒരു ആർട്സിൽ നിന്നാണ് എന്നുള്ളത്, പലതും ആർട്സുമായി കണക്റ്റഡ് ആണ് എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാറില്ല. ലിയോണാർഡോ ഡാവിഞ്ചി അല്ലേ, വേൾഡിലൊരു അദ്ദേഹം സയൻറ്റിസ്റ്റ് ആയിരുന്നു, ആർട്ടിസ്റ്റ് ആയിരുന്നു, ഇതെല്ലാം ഒരുമിച്ച് കൂടിയ ഒരാളായിരുന്നു അവർ, ലിയോണാർഡോ ഡാവിഞ്ചി എന്നുള്ളൊരാൾ. അപ്പം ഇങ്ങനത്തെ ഒരു വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ സ്കൂളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമുകളിൽ സ്ഥാനമില്ല. അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസസിനും നമ്മുടെ ക്ലാസ് റൂമുകളിൽ സ്ഥാനമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപാട് പരിമിതികൾ നമുക്കുണ്ട്. ആസ് ഇന്ത്യ ആസ് എ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യം എന്നുള്ള നിലക്ക് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ ആ പരിമിതികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരുപാട് വഴികളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിലൊരു വഴി പോലും നമ്മൾ സീക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്നുള്ളത്.
അതിലേത് ഇപ്പം പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പോലും സ്കൂളുകൾക്കൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ വരും, ചർച്ചകൾ വരും. പക്ഷെ അതിൽ ഇങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ചർച്ചകളും അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിലൊരു ഒരു പ്രഹസനങ്ങളായിട്ടോ അല്ലെങ്കിൽ തൊലിപ്പുറത്തുള്ള ചർച്ചകളായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഇതിൽ ഈ കൺവേർജൻ്റ് ആൻഡ് ഡൈവേർജൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ പലപ്പോഴും ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു സ്പെഷ്യലൈസേഷൻ, സൂപ്പർ സ്പെഷ്യലൈസേഷൻ ആ രൂപത്തിലേക്ക് ആ രൂപത്തിൽ പോകുന്നു എന്നുള്ളത് ഈ ഇതിനെ ബാധിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ മെഡിക്കൽ ഫീൽഡിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമില്ലാത്ത രൂപത്തിൽ മാത്സ് ഒക്കെ ഹാൻഡിൽ ചെയ്തിരുന്ന, പക്ഷേ ഒരു 5.5 വർഷം ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ കടന്നു പോയപ്പോൾ ആ ഒരു ടച്ച് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ സോഷ്യോളജി അല്ലെങ്കിൽ ആ നിലക്ക് ലാംഗ്വേജ് ഒക്കെ പഠിച്ച ആളുകൾ പിന്നെ സയൻസ് മേഖലയോട് പിന്നെ ഒരു ടച്ച് ഇല്ല എന്നുള്ളൊക്കെ അനുഭവങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നവും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ലേ, ഇതിനും നമുക്ക് പ്രാക്ടിക്കലി നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഒരു സൊല്യൂഷൻ പോസിബിൾ ആണോ എന്നുള്ള,
അതായത് ഓരോ പല വിഷയങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നിടത്താണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കാരണം ഈ ഒരു ഇൻ്റഗ്രേഷൻ നടക്കുമ്പോഴാണ് ആളുകൾ ഓ ഇതങ്ങനെ ആയിരുന്നല്ലോ, ഇതിനിങ്ങനെ ഒരു ആസ്പെക്റ്റ് ഉണ്ടല്ലോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ചിന്തിക്കുക. അല്ലെ, സയൻസിൽ മാത്സ് കടന്നു വരുമ്പോഴും അല്ലെങ്കിൽ ആർട്സിൽ സയൻസ് കടന്നു വരുമ്പോഴാണ് ഇതിന് ഡിഫറെൻറ്റ് ഡൈമെൻഷൻസ് ഉണ്ട് എന്നുള്ളത് ആളുകൾ സ്വാഭാവികമായിട്ട് ആലോചിക്കുക. നമുക്ക് സ്പെഷ്യലിസ്റ്റുകൾ ആവശ്യമാണ്, ഒരു വിഷയത്തിൽ വളരെ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യുന്ന കുറച്ച് ആളുകളെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ കൂടുതൽ ആവശ്യം ജനറലിസ്റ്റുകളെയാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇതേ പ്രശ്നമുണ്ട്. അത് ഒന്നൊരു ഒരു മെഡിക്കൽ ഒരു ഹോസ്പിറ്റൽ എൻവയോൺമെന്റിൽ പോയിട്ട് ഒരു കുട്ടികൾ പഠിക്കുമ്പോൾ കംപ്ലീറ്റ്ലി അതിൽ ഇൻവേഴ്സ്ഡ് ആണ്. അവരൊരു പുറം ലോകത്ത് നടക്കുന്ന മറ്റ് കാര്യങ്ങളെക്കുറിച്ച് മറ്റ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റോ ഇവിടെ ഒരു ആർട്സ് ആൻഡ് സയൻസ് സ്റ്റുഡൻറ്റോ അറിയുന്നതിനേക്കാളും കുറച്ചേ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനെ അറിയുള്ളൂ എന്നുള്ളത് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ബിക്കോസ് ദെയർ സ്റ്റൈൽ ഓഫ് വർക്ക് ഈസ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഇവിടെ എസെൻഷ്യലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആളുകളെ ഒരു അഡ്വേഴ്സിറ്റീസ് ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് ഫേസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ വിടുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനവരെ കേപ്പബിൾ ആക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പുതിയ കാലത്തോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഇത് AI കാലഘട്ടമാണ്. AI സിസ്റ്റംസ് ഇപ്പോൾ നമ്മൾ OpenAI ഉപയോഗിക്കുന്നു, ChatGPT ഉപയോഗിക്കുന്നു. വാട്ട് ഈസ് ChatGPT? ഇറ്റ്സ് എൻ LLM. എന്താണ് LLM? അതൊരു ലാർജ് ലാംഗ്വേജ് മോഡലാണ്. ലോകത്തിലുള്ള എല്ലാ ലാംഗ്വേജ് എന്താ പറയുക, ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ, അതായത് ഓരോ ഭാഷയിലുള്ള ഡാറ്റകൾ എടുത്തിട്ടാണ് ഇത്തരം ലാംഗ്വേജ് മോഡൽ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അത് അൾട്ടിമേറ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, ലാംഗ്വേജാണ് അല്ലെ. ഇംഗ്ലീഷ് ഭാഷയിൽ അല്ലെങ്കിൽ മലയാളം ഭാഷയിൽ, അറബിക് ഭാഷയിൽ, ഹിന്ദി ഭാഷയിൽ വിവിധങ്ങളായിട്ടുള്ള ടെക്സ്റ്റുകളോ അല്ലെങ്കിൽ പ്രോസോ അല്ലെങ്കിൽ എന്താ പറയുക കവിതകളൊക്കെയാണ് ChatGPT പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു എഞ്ചിനീയർക്ക് മാത്രം ബിൽഡ് ചെയ്യാവുന്ന ഒരു സംഭവമാണോ, അങ്ങനെയാണോ നമ്മൾ വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ AI എഞ്ചിനീയർക്ക്, ഒരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയർക്ക്, ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർക്ക് മാത്രം ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു സംഭവമാണോ ChatGPT എന്ന് പറയുന്ന ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ? അല്ല. ഇവിടെ ഒരു ലിംഗ്വിസ്റ്റിക് വിദഗ്ധൻ അവരുടെ കൂടെ വർക്ക് ചെയ്യണം, ലാംഗ്വേജുമായി പരിചയമുള്ള ആളുകൾ വർക്ക് ചെയ്യണം. ChatGPT ബന്ധപ്പെട്ട് ഖാൻമിഗോ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഖാൻ അക്കാഡമി ഡെവലപ്പ് ചെയ്യണം. ഇത് എഞ്ചിനീയർസ് മാത്രം ഡെവലപ്പ് ചെയ്യുന്നതാണോ? അല്ല. അതിൻ്റെ കൂടെ എഡ്യൂക്കേഷനിസ്റ്റ് അവരുടെ കൂടെ വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി AI മെഡിസിൻ രംഗത്ത് AI സ്പെഷ്യലൈസേഷൻസ് വരും അല്ലെ. അവിടെ ഇമേജസ് റീഡ് ചെയ്യാൻ, റിപ്പോർട്ട്സ് റീഡ് ചെയ്യാൻ AIയുടെ സഹായം നമ്മൾ തേടും. ഇത് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് പ്രാപ്തമാവുക. സോ വി നീഡ് കൊളാബറേഷൻ അല്ലേ. നമ്മൾ നമ്മുടെ ക്ലാസ് റൂമുകളിൽ പഠിപ്പിക്കാത്തൊരു സംഭവമാണ് കൊളാബറേഷൻ എന്നുള്ളത്. എല്ലാ പ്രോബ്ലത്തിനും ഒറ്റയ്ക്ക് ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ കുട്ടികളോട് പറയാറുള്ളത്. നിങ്ങൾ ഒരുമിച്ച് ഉത്തരം കണ്ടെത്തണം എന്ന് നമ്മൾ ഒരിക്കലും കുട്ടികളോട് പറയാറില്ല. എന്നാൽ ഇന്നത്തെ ലോകത്തിൻ്റെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഒരുമിച്ചാണ് ഉത്തരം കണ്ടെത്തേണ്ടത്, അല്ലാതെ ഒറ്റയ്ക്കല്ല. വിവിധ വിഷയങ്ങളിൽ നോളജ് ഉള്ള ആളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നിടത്താണ് ഇന്നൊവേഷൻ പോസിബിൾ ആവുന്നത്. അവിടെയാണ് ക്രിയേറ്റിവിറ്റി നേർച്ചർ ചെയ്യപ്പെടുന്നത്.
അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞ സൊല്യൂഷൻസ് പലപ്പോഴും ഒരു സിസ്റ്റം തന്നെ സിസ്റ്റത്തിൻ്റെ തന്നെ പ്രശ്നങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ ഒരു ബേസ് ലെവലിൽ ഇപ്പോൾ നമുക്ക് സിസ്റ്റം മൊത്തം ഉടച്ചു വാക്കുന്നതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. ഒരു ബേസ് ലെവലിൽ നമുക്ക് ഒരു ആസ് എ പാരന്റ് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചുകൂടാ എന്ന് വിചാരിക്കുന്ന ഒരു പാരന്റിന് എന്ത് സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് ആ നിലക്ക് പ്രൊവൈഡ് ചെയ്യാൻ?
ചെറുപ്പം മുതലേ നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ സയൻറ്റിസ്റ്റ് റിസർച്ചുകൾ പറയുന്ന ഒരു സംഭവം, അൺസ്ട്രക്ചേർഡ് പ്ലേക്ക് കുട്ടികൾക്ക് അവസരം ഒരുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സ്ട്രക്ചേർഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ് ഇന്നെന്ന രീതിയിൽ പോയാൽ ഇന്നെന്ന സ്ഥലത്തെത്തും. അതിനപ്പുറം കുട്ടികൾക്ക് അൺസ്ട്രക്ചേർഡ് പ്ലേക്ക്, ഫോർ എക്സാമ്പിൾ ഒരു ലെഗോ ബ്ലോക്സ് അതിൻ്റെ എക്സാമ്പിളാണ്. അത് വെച്ചൊരു കുട്ടിക്ക് എന്തും ബിൽഡ് ചെയ്യാം, ഒരു കാർ ആവാം, ഒരു ഇതാവാം, അല്ലെങ്കിൽ ഒരു കുഴച്ച് വെച്ച എന്താ പറയുക ഒന്നുമില്ല ഒരു ചപ്പാത്തി മാവ് ഒരു കുട്ടിക്ക് കൊടുത്താൽ അതിൻ്റെ എക്സാമ്പിളാണ്. അത് വെച്ച് അവൻ എന്തും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ക്ലേ അവൻ എന്തും ചെയ്യാൻ പറ്റും. ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള കളികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് അവസരം കൊടുക്കുക, അവരുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് സ്വാഭാവികമായിട്ടും നേർച്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒന്നാമതായിട്ട് പറയുന്നൊരു കാര്യം. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊളാബറേഷനാണ്. ഒറ്റക്ക് ഉത്തരം കണ്ടെത്തുന്നതിന് പകരം ഒരുമിച്ച് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്. മൂന്നാമത്തേത് വിഷയങ്ങൾ തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഇപ്പോൾ സ്റ്റെം എഡ്യൂക്കേഷൻ്റെ സ്റ്റീം എഡ്യൂക്കേഷൻ്റെ ഒക്കെ കാര്യമാണ്. ഈ സ്റ്റെം എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ പല ആൾക്കാരും ഉദ്ദേശിക്കുന്ന എന്താണ്, അത് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ഇത് നാലും വേറെ വേറെ പഠിക്കുക എന്നുള്ളതല്ല. അല്ലെങ്കിൽ സ്റ്റീം എന്ന് പറയുമ്പോൾ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആർട്സ് ആൻഡ് മാത്സ് എന്നുള്ളത് വേറെ വേറെ പഠിക്കുക എന്നുള്ളതല്ല. ഇത് ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ, നമുക്ക് പഠിക്കാൻ പറ്റുമോ. ആർട്സിൻ്റെ അപ്ലിക്കേഷൻസ് നമുക്ക് സയൻസിൽ കൊണ്ടുവരാൻ പറ്റുമോ. ഇപ്പോൾ ഒരു കാറ് ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എഞ്ചിനീയർ മാത്രം പോരാ, അല്ലേ? അവിടെ ഒരുപാട് മാത്തമാറ്റിക്സ് ഉണ്ട്. ആ കാറിൻ്റെ എയറോഡൈനാമിക് ഷേപ്പിലൊരു ഒരു ആർട്സ് ഉണ്ട്, അല്ലേ? ഇങ്ങനെ പല ആസ്പെക്റ്റുകളുണ്ട്, അല്ലേ? അപ്പോൾ ഈ വിഷയങ്ങൾ നമുക്കൊരു പ്രൊജക്റ്റ് ബേസ്ഡ് മെത്തേഡിലോട്ട് നമുക്ക് ക്ലാസ് റൂമുകളിൽ കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ആക്ച്വലി സ്റ്റെം ഓർ സ്റ്റീം എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഒരുപാട് മെത്തഡോളജീസ്, ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാം, അവരോട് അവരെ ചിന്തിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രേരിപ്പിക്കാം. ഇതെല്ലാം കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയെ നേർച്ചർ ചെയ്യുന്ന കാര്യമാണ്. അത്തരം ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളെയാണ് നമുക്ക് ഒരു ഫ്യൂച്ചറിൽ ആവശ്യമുള്ളത്.
അപ്പോൾ തീർച്ചയായും നമുക്ക് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സംസാരത്തിൽ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ക്യൂരിയസ് ആയി പൊട്ടിത്തെറിച്ച് നടന്നിരുന്നൊരു കുട്ടി ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒതുങ്ങിപ്പോകുന്ന ഒരു ചിത്രം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആസ് പാരൻസ് അടക്കം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഈവൻ അവരുടെ കളിപ്പാട്ടങ്ങൾ സെലക്ട് ചെയ്യുന്നത് തൊട്ട് വേണമെങ്കിൽ ഒരു അതിൻ്റെ സൊല്യൂഷനിലേക്കുള്ള കാര്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ക്രിയേറ്റിവിറ്റിയും എഡ്യൂക്കേഷനും ഫോർമൽ എഡ്യൂക്കേഷനുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതുപോലെയുള്ള സയൻറ്റിഫിക് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള മറ്റ് ടോപ്പിക്സ് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.